SBS Radio.
നമസ്കാരം ഡോക്ടർ മരിയ പരപ്പള്ളി, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം.
ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സിന്റെ മികച്ച ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഫെലോഷിപ്പിന് അർഹയായിരിക്കുകയാണ് ഡോക്ടർ മരിയ പരപ്പള്ളി ഇപ്പോൾ. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ.
താങ്ക് യു വെരി മച്ച്
ഡോക്ടർ മരിയ. ഇത് എന്ത് തരത്തിലുള്ള ഒരു ഫെലോഷിപ്പാണ്, എന്തിനു വേണ്ടിയുള്ളതാണ്, ഈ ഫെലോഷിപ്പിനെ കുറിച്ച് തന്നെ ആദ്യം ഒന്ന് പറയാമോ?
ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഒരു പീക്ക് ബോഡി ഇൻ ഫിസിക്സ് ആണ്. അപ്പോൾ അവരൊരു ഫെലോഷിപ്പ് പൊസിഷനിലോട്ട് എലിവേറ്റ് ചെയ്യുന്നത് ആഫ്റ്റർ കൺസിഡറിങ് ദ എവിഡൻസ് ഫോർ ഡിസ്റ്റിംഗ്വിഷ്ഡ് റെപ്യൂട്ടേഷൻ ആൻഡ് സിഗ്നിഫിക്കൻറ്റ് കോൺട്രിബ്യൂഷൻ യു മേക്ക് ടു ദ ഡിസിപ്ലിൻ ഓഫ് ഫിസിക്സ് ആണ്. അപ്പം അത് അത്രയും ഹൈലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക്, ഫിസിക്സിൻ്റെ ഫീൽഡിലോട്ട് ചെയ്യുന്നവർക്കാണ് ഇറ്റ് നീഡ് ടു ബി എവിഡൻസ്ഡ് ബൈ യുവർ റിസർച്ച് പബ്ലിക്കേഷൻസ്, പിന്നെ ടീച്ചിങ് കമ്മ്യൂണിറ്റി സർവീസ്, ഇതെല്ലാ കാര്യത്തിലും നമ്മൾ ഒരുപോലെ എക്സൽ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു ഒരു പുരസ്കാരമാണ് ഈ ഫെലോഷിപ്പ്. ഇപ്പം ഈ ഫിസിക്സ് അറിയാലോ, ഫിസിക്സ് പഠിക്കുന്നവർ ഫീമെയിൽസ് പഠിക്കുന്നവർ നമ്മളുടെ ഇൻ ഓസ്ട്രേലിയയിൽ കുറവാണ് കമ്പാരിറ്റീവ്ലി. ഇപ്പം നമ്മളൊരു ഒരു പെർസെൻറ്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പാർട്ടിസിപ്പേഷൻ ഇൻ ഫിസിക്സ് ഇസ് 12%. നോട്ട് ഓൺലി ഇൻ ഫിസിക്സ്, ഇൻ ഐ ടി എഞ്ചിനീയറിങ് ആസ് വെൽ 12% ആണ്. അത് എനിക്ക് തോന്നുന്നു ഈ ഫെലോഷിപ്പിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇൻ ദ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫാർ 200 ലീവിങ് ഫെലോസ് ആണുള്ളത്. അപ്പോൾ അതിൽ ഓൺലി 7% മാത്രമേ ഉള്ളൂ ഫീമെയിൽ. ആ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അല്ലാതെ മറ്റുള്ളവരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡിസ്കവറീസ് ഒക്കെ എല്ലാം നടത്തിയവരാണ്. അപ്പം ഞാൻ എങ്ങനെ അതിനകത്ത് ഉൾപ്പെട്ടുന്നുള്ളത് ബേസ്ഡ് ഓൺ മൈ അതർ കോൺട്രിബ്യൂഷൻസ് ആസ് വെൽ. അപ്പം ഒരു കാര്യത്തിൽ ഞാൻ പ്രൗഡ് ആയിരിക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഓസ്ട്രേലിയൻ ഇലക്ട് ഫെല്ലോയിൽ ആവുന്ന ആദ്യത്തെ മലയാളിയാണ്. പിന്നെ നമ്മളുടെ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി നോക്കിയാലും ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആദ്യത്തെ വിമനുമാണ് ഈ പൊസിഷനിലോട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഐ തിങ്ക് ഞാനൊരു ഹിസ്റ്ററിയുടെ ഭാഗമായൊരു സന്തോഷമുണ്ട്.
തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഫിസിക്സിലുള്ള അല്ലെ ഊർജ്ജ തന്ത്രത്തിലുള്ള ഡോക്ടർ മരിയയുടെ സംഭാവന കണക്കിലെടുത്താണ്
ഈ
ഫെലോഷിപ്പിന് അർഹയായിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്തൊക്കെ സംഭാവനകൾ കണക്കിലെടുത്താണ്, അല്ലെങ്കിൽ എന്തൊക്കെ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഫെലോഷിപ്പ് മരിയയ്ക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന കാര്യം ഒന്ന് പറയാമോ?
അത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ ടീച്ചിങ് ഇന്നോവേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്തായിരുന്നു എന്റെ ടോപ്പിക്സിൽ, പല ഇൻട്രൊഡക്ടറി ടോപ്പിക്സിലും, യു നോ ഓൾ ദ ടോപ്പിക്സ് ഐ ടീച്ച്, എഞ്ചിനീയറിംഗ് ആയാലും. അപ്പം ഞാൻ ചില എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് സർവീസ് ടീച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് എഞ്ചിനീയറിംഗ് ടോപ്പിക്സും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് റിട്ടൻഷൻ ഭയങ്കര ഹൈ ആണ്. ഇപ്പം സ്റ്റുഡൻസ് ഇപ്പം ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കുകയല്ല, സെക്കൻഡ് ഇയറും കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പം സോ മെനി ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ട്. അപ്പം അത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ കുറേ ഇന്നോവേറ്റീവ് അപ്രോച്ചസൊക്കെ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ലാബ് പിള്ളേർക്ക് എപ്പോഴും ഒരു സ്കെയറി പാർട്ടാണ്. അപ്പം ഞാൻ ഒരു ലെഗോസ് യൂസ് ചെയ്തിട്ട്, ലെഗോ ഇല്ലേ നമ്മൾ ഇവരെല്ലാവരും വളർന്നു വരുന്ന ലെഗോ കൊണ്ടാണല്ലോ, അപ്പോൾ അവരുടെ ഫസ്റ്റ് ലാബ് ലെഗോ കാർഡ്സ് വെച്ചിട്ടുള്ളൊരു ലാബാക്കി മാറ്റി. അപ്പം ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു ഫിസിക്സ് ലാബ് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര പാടാണ്. നമ്മൾ നമ്മളുടെ ഫണ്ടമെൻറ്റൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം, റോളിംഗ് മോഷൻ ഓഫ് ദ വീൽ, അങ്ങനത്തെ പല പല ഫാക്ടേഴ്സ് എടുക്കാനുണ്ട്. അപ്പം ബട്ട് അതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു നൈസ് ലാബ് പിള്ളേർക്ക് കൊടുക്കാൻ സാധിച്ച്. അപ്പം അതവരെ എൻഹാൻസ് ചെയ്തു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവരുടെ യൂണിവേഴ്സിറ്റിയിൽ വരുമ്പം. അപ്പം അതവർ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി, ടീം വർക്ക് അവരുടെ ഇതിനകത്ത് വന്നു, ഫിസിക്സ് മോർ ആക്സസബിൾ ആക്കി കൊടുത്തു അവർക്ക്. പിന്നെ ഞാൻ റിയൽ വേൾഡ് എക്സാമ്പിൾസ് എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി ലെക്ചേഴ്സിലെ. അപ്പം അവർക്കത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇപ്പം ട്രഡീഷണൽ വേയിൽ നമ്മൾ ഫിസിക്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കതിൻ്റെ ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റത്തില്ല. ഇപ്പം റിയൽ വേൾഡ് സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഐഡിയാസ് കണക്ട് ചെയ്യാൻ പറ്റും, പിന്നെ അവർക്ക് ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. 5 or 6 ഫിസിക്സ് പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ അവർക്ക് വേൾഡ് ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അവർക്ക് ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ്ലി മനസ്സിലാക്കാനും. ഫിസിക്സ് ഒരു ഹൈ ഫ്ലയർ ജോബാണ്, അത് മനസ്സിലായില്ല ഫീമെയിലിന് പഠിച്ചാലും ഏബിളാണ്, ഫീമെയിൽസിന് എബിലിറ്റി ഉണ്ട്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ അവരെ ഹുക്ക് ചെയ്തിട്ടു ഈ ടോപ്പിക്കിലോട്ട്. അപ്പം അങ്ങനത്തെ ഒത്തിരി എവിഡൻസ് ഉണ്ട്, ഒത്തിരി ഫീമെയിൽ സ്റ്റുഡൻസിനെ ഫിസിക്സ് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് കാര്യമാണ്. നാഷണൽ ലെവലിലെ നമ്പർ വെച്ച് നോക്കുമ്പോൾ തന്നെ അത് സിഗ്നിഫിക്കന്റ് ഇമ്പാക്റ്റ് ആണ്. Because of the number of students, you know that.
Okay, അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്താണ് ഈ ഒരു ഫെലോഷിപ്പിന് അർഹയായിരിക്കുന്നത്.
അത് മാത്രമല്ല, ഞാനൊരു 2015 എനിക്ക് ഇവിടുത്തെ എന്നെ സൗത്ത് ഓസ്ട്രേലിയൻ സ്റ്റെം എഡ്യൂക്കേറ്റർ ഓഫ് ദി ഇയർ അവാർഡ് എനിക്ക് കിട്ടി 2015. അപ്പം ആ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ഹാവ് ടു ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി, അല്ലേ, സംതിങ് ഗിവ് ബാക്ക് ടു ദ സൊസൈറ്റി. അപ്പം ഞാനൊരു സ്റ്റെം വിമൻ ബ്രാഞ്ചിങ് ഔട്ട് എന്നുള്ളൊരു ഗ്രൂപ്പ് തുടങ്ങി ടു ഹെൽപ്പ് വിമൻ സ്റ്റഡിയിങ് ഇൻ സ്റ്റെം, ഓൾ ഏരിയ ഓഫ് സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിങ്, മാത്സ്, ഓൾ ഏരിയ. അപ്പം ഒരു ഓഗസ്റ്റ് 2015 തോന്നുന്നു ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തപ്പം ആദ്യത്തെ, അതായത് പിള്ളേർക്കൊന്ന് സ്കിൽസ് ഡെവലപ്മെൻറ്റ് ചെയ്യാനും കൂടുതൽ റോൾ മോഡൽസിനെ കാണാനൊക്കെ ഉള്ളൊരു അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുമായിരുന്നു അതിൻ്റെ എയിം മെയിനായിട്ട്. അപ്പം ഇവരല്ലെങ്കിൽ വിചാരിക്കും ഇത് സ്റ്റീരിയോ ടൈപ്പാണ്, ലൈക്ക് എ നേർഡ് പേഴ്സൺ വെയറിങ് വൈറ്റ് ലാബ് കോട്ട് ആൻഡ് ഗ്ലാസ്, അതാണ് അവരുടെ ഒരു പെർസ്പെക്ഷൻ ഫിസിക്സ് സയൻസ് എന്ന് പറഞ്ഞ ഇൻ ജനറൽ. അപ്പം നമ്മളൊരു 16 ആദ്യത്തെ വർക്ക്ഷോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. യു ഡോണ്ട് ബിലീവ് ദിസ്, ഇൻ ലെസ് ദാൻ 12 ഇറ്റ് ഗ്രൂ അപ് ടു 391 ഫീമെയിൽസ്. അപ്പം അവർക്ക് നമ്മൾ ഒത്തിരി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു, ലീഡർ ലാബ്, ലീഡർഷിപ്പ് ഡെവലപ്മെന്റിനുള്ള ലീഡർ ലാബ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഒത്തിരി ഹൈ പ്രൊഫൈലിങ് വിമനെ കൊണ്ടുവന്നു. അതായത് ഈ വിമൻസ് ആർ ഷോയിങ് ദ അതോറിറ്റി, അല്ലേ, അതുപോലത്തെ ഹൈ ലെവൽ പൊസിഷനിലെ ആൾക്കാരെ കൊണ്ടുവന്ന് പിള്ളേരെ ട്രെയിൻ ചെയ്തു. അപ്പൊ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഇമ്പാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 2016 ഇപ്പൊ 2017 or 2018 ഡാറ്റ, യൂണിവേഴ്സിറ്റി ഡാറ്റ എടുക്കുവാണെങ്കിൽ ഞങ്ങളുടെ സ്റ്റെം എൻറോൾമെന്റ്സ്, എൻറോൾമെന്റ് ഫീമെയിൽ സ്റ്റുഡൻറ്റ് എൻറോൾ ചെയ്യുന്ന പേഴ്സൻറ്റേജ് അറൌണ്ട് 26-30% കൂടി. അത് അതൊരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എല്ലാം പല പല ഫാക്ടേഴ്സ് കണക്കിലെടുത്താണ് ഈ ഫെലോഷിപ്പ് എനിക്ക് തോന്നുന്നു അവരെനിക്ക് അവാർഡ് ചെയ്തത്.
ഓക്കെ, തീർച്ചയായിട്ടും സ്ത്രീകളെ ഇതിലേക്ക് മുൻപോട്ട് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഡോക്ടർ മരിയ കൂടുതലായിട്ടും ചെയ്തത്. അപ്പോൾ ഇതിൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് വളരെ കുറച്ചേ ഇറങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ മേഖലയിലേക്ക് അധികം ഇറങ്ങി വരാത്തത്?
പല കാര്യങ്ങളുണ്ട്. ഇപ്പം സ്കൂൾ പിള്ളേരുടെ, സ്കൂൾ ഗേൾസിൻ്റെ കാര്യമാണെങ്കിൽ എടുക്കുവാണെങ്കിൽ അവർ വിചാരിക്കും ഫിസിക്സ് ഒരു കൂൾ ടോപ്പിക്കല്ല, സ്റ്റൈലിഷ് ടോപ്പിക്കല്ല. അവർ വിചാരിക്കും ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പിന്നെ ഇത് മെൻ ഡോമിനേറ്റഡ് ഫീൽഡാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ, അതായത് ഒരു സ്റ്റീരിയോ ടൈപ്പാണ് അവർ കാണുന്നത് തന്നെ. ഇങ്ങനെ വിമൻ സക്സീഡഡ് ആയിട്ടുള്ള വിസിബിലിറ്റിയോ അങ്ങനത്തെ ഒന്നും അവർ കാണുന്നില്ല. അപ്പം അവർ വിചാരിക്കും ഇത് ഹാർഡാണ്, എന്നിട്ട് അത് വിത്തൗട്ട് ഈവൻ ട്രൈയിങ് ഫിസിക്സ് ദേ ഡ്രോപ്പ് ദാറ്റ് ഓഫ്. അതായത് അവരാ ഓപ്ഷൻ തന്നെ മാറ്റി വെക്കുവാണ്. പിന്നെ കുറെ എനിക്ക് തോന്നുന്നു പാരൻസിന്റെ ഇൻഫ്ലുവൻസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളുടെ ഫോർ എക്സാമ്പിൾ മലയാളികളുടെ കാര്യം പറഞ്ഞു കഴിയുവാണെങ്കിൽ അവരെപ്പോഴും ഒരു ലീനിയർ ഫീൽഡിലോട്ട് അറ്റാച്ച്ഡ് ആണ്. കാരണം മെഡിസിൻ പഠിച്ച ഡോക്ടർ, ലോ പഠിച്ച ലോയർ, അക്കൗണ്ടിങ് പഠിച്ച അക്കൗണ്ടന്റ്, ഇതുപോലത്തെ ലീനിയർ പാത്ത് വേ ആണ് അവരെപ്പോഴും ഫോളോ ചെയ്യുന്നതും അവർ ഇഷ്ടപ്പെടുന്നതും. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദിസ് ഈസ് ബിറ്റ് നോൺ ലീനിയർ. പക്ഷെ അതിലെ ഹിഡൻ, അതിൻ്റെ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റീസ് അവർ മനസ്സിലാക്കാതെ പോകുന്നു. അതുകൊണ്ടായിരിക്കും പിള്ളേർ സ്കൂളിൽ ഫിസിക്സ് എടുക്കാത്തത്. ഒരു കാരണം എനിക്ക് തോന്നുന്നു കൂടുതലും വിസിബിലിറ്റി ഒരു പ്രശ്നമാണ്, അവർക്ക് ഇങ്ങനെ ഹൈ ഫ്ലയേഴ്സിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയത്തില്ല, ഈവൺ ഒരു ബാച്ചിലർ ഓഫ് ഫിസിക്സ് പഠിച്ചാലും ഒരു 6-figure സാലറിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, ഒത്തിരി ഒത്തിരി രാജ്യങ്ങൾ കാണാൻ പറ്റും, പിന്നെ ഒത്തിരി ഒത്തിരി ഗ്രാൻഡ് നമ്മുടെ കയ്യിൽ വരും, നമ്മൾക്ക് കൂടുതൽ അതോറിറ്റി ഉണ്ട്. അതൊന്നും അവർ കാണുന്നില്ല. അപ്പം അതൊരു പ്രോബ്ലമാണ്. മിക്കവാറും ഈ പ്രോബ്ലം കടന്നു വരുന്നത് എനിക്ക് തോന്നുന്നു ഒരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ആണ് അവർ ഫിസിക്സ് എന്ന് പറയുമ്പം കാണുന്നത്. അത് അതൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു.
ഓക്കെ, ഇപ്പം സ്ത്രീകൾ ഇത് കുറച്ച് മാത്രം തിരഞ്ഞെടുക്കുന്ന ഈ മേഖല ഡോക്ടർ മേരിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ്?
ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് എനിക്ക് ഫിസിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ പുള്ളിക്ക, എനിക്ക് ടീച്ചിങ് അന്നേരം തന്നെ എനിക്കൊരു പാഷനുണ്ട്. വീട്ടിൽ പുള്ളിക്കാരുടെ സ്റ്റുഡൻസ് വരുന്ന കാണുന്നതും അപ്പം അങ്ങനത്തേക്കൊരു എനിക്ക് അന്നേരം തോന്നി ഇതൊരു റെസ്പെക്റ്റഡ് ഫീൽഡാണല്ലോ എന്ന് കുഞ്ഞുനാളിലൊരു ഇതുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ ഓൾവേസ് ഫിസിക്സ് എൻ്റെ പാഷനായിരുന്നു. ഞാനൊരിക്കലും അന്നത്തെ കാലത്ത് പോലും ആ സമയത്ത് എൻട്രൻസ് എഴുതിയില്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു സ്റ്റാറ്റസ് ഇല്ലാത്തൊരു ഒരു സംഭവമാണ് കേരളത്തില്. അപ്പൊ പക്ഷെ ഞാൻ എന്റെ പാഷൻ ഫോളോ ചെയ്തു. പക്ഷെ ഞാനിപ്പം വളരെ വളരെ ഹാപ്പിയാണ്, കാരണം എനിക്കിപ്പോ വിസിബിലിറ്റി ഉണ്ട്, എന്നെ എല്ലാവരും അറിയുന്നു, അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫ് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. എന്റെ റിസർച്ച് വഴി ഐ ആം ഡൂയിങ് സംതിങ് യൂസ്ഫുൾ എവരി ഡേ.
ഇപ്പം കഴിഞ്ഞ വർഷം ഡോക്ടർ മരിക്ക് രാജ്യാന്തര തലത്തിൽ ഒരു അംഗീകാരം ലഭിച്ചിരുന്നല്ലോ, ഇന്റർനാഷണൽ ഇന്നോവേഷൻ അവാർഡ് അല്ലേ?
അതെ 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 അതെ.
എന്ത് സംഭാവന മാനിച്ചാണ് അന്ന് ഈ രാജ്യാന്തര പുരസ്കാരത്തിന് അർഹയായത്?
അത് ജസ്റ്റ് ബേസ്ഡ് ഓൺ ഫിസിക്സ് ഇന്നോവേഷൻസ് ആയിരുന്നു. അത് ഭയങ്കര ഹൈലി കോമ്പറ്റേറ്റീവ് പ്രോസസ് ആയിരുന്നു. ഗ്ലോബലി കുറെ കൺട്രീസിന് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തായിരുന്നു എന്ന് അവർ പറഞ്ഞതന്ന് അവാർഡ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പം. വേൾഡ് ഫ്രണ്ടിൽ ഇന്നോവേഷൻസ് ചെയ്ത് നിൽക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡായിരുന്നു. അപ്പൊ അവര് പറഞ്ഞതന്ന് ഞാൻ എന്റെ ടീച്ചിങ്ങിൽ കുറെ ക്രിയേറ്റിവിറ്റി, അതായത് ന്യൂ തിങ്സ്, ലെഗോ ഫിസിക്സ് എന്റെ തന്നെ ഡിസ്കവറിയാണ്, എന്റെ തന്നെ അപ്രോച്ചാണ്, ക്രിയേഷൻ ആണ്. അതുകൂടാതെ ചെയ്ത കാര്യത്തിലെല്ലാം ക്രിയേറ്റിവിറ്റി കാണുന്ന, പിന്നെ ഇമ്പാക്ട് മനസ്സിലായില്ല, ഇമ്പാക്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു, സക്സഷൻ ഓഫ് സ്റ്റുഡൻസ് ഓവർ എ നമ്പർ ഓഫ് ഇയേഴ്സ്, അതൊക്കെ കുറെ ഫാക്ടർ വന്നെന്ന് എനിക്ക് തോന്നുന്നു.
ഓക്കേ,
5 അവാർഡ്സ് ഉണ്ടായിരുന്നു ആ ഇയറിൽ. ഫിസിക്സിൽ ആകെ കൊടുത്ത അവാർഡ് ആണ് എനിക്ക് കിട്ടിയത് അന്ന് കാനഡയിൽ നിന്ന്.
ഡോക്ടർ മരിയ പറപ്പള്ളിയുടെ ഈ ഫിസിക്സിലുള്ള ഈ നേട്ടം മറ്റുള്ള സ്ത്രീകൾക്കും പ്രചോദനമാകട്ടെ. ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇത്രയും സമയം എസ് പി എസ് മലയാളത്തോട് ഇത്രയും കാര്യങ്ങൾ വിവരിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ മരിയ പറപ്പള്ളി.
താങ്ക് യു സെൽവി, എനിക്ക് ഈ അവസരം തന്നതിന്, എസ് ബി എസിനും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.
Hear more stories in your language by visiting sbs.com.au.